الحمد لله الذي جعل الصيام من أركان الإسلام، ومن على عباده بمواسم التوبة والمغفرة والإكرام. وأشهد أن لا إله إلا الله وحده لا شريك له، أحمده سبحانه حمدًا يعافي حمدًا يوافي نعمه ويكافع مزيده من الفضل والإنعام. وأشهد أن محمدًا عبده ورسوله، بشر من صام رمضان إيمانًا واحتسابًا بغفران الخطايا والآثام، صلى الله عليه وعلى آله وأصحابه السادة الأعلام، وسلم تسليمًا كثيرًا ما تعاقبت الليالي والأيام. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وأحسن الحديث حديث محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, റമദാനിന് മുമ്പുള്ള അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഉള്ളത്. ഏറ്റവും നല്ല രൂപത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് റമദാനിനെ വരവേൽക്കുക എന്ന് പഠിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് അതീവ താല്പര്യത്തോടുകൂടി ചിന്തിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ്. റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുസ്ലിം അതിനേറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ധാരാളം കാര്യങ്ങൾ റമദാൻ ആകുന്നതിന് മുമ്പ് തന്നെ ഒരുക്കി വെച്ചുകൊണ്ട് റമദാൻ എന്ന അതിഥിയെ സ്വീകരിക്കേണ്ടവനാണ് ഒരു മുസ്ലിം. സഹോദരങ്ങളെ, അങ്ങനെ സ്വീകരിക്കേണ്ടതായ, അങ്ങനെ നാം ഒരുക്കി കൂട്ടേണ്ടതായ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്നാമതായി സഹോദരങ്ങളെ, റമദാൻ എന്നുള്ള അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിയായ സന്തോഷം നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. അതെ, റബ്ബിലേക്ക് അടുക്കുവാനുള്ള ഏതൊരു അവസരവും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തിന് അങ്ങേയറ്റം സന്തോഷിപ്പിക്കുന്ന കാര്യമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ ബിഫദ്ലില്ലാഹി വ ബിറഹ്മതിഹി ഫബിദാലിക ഫലിയഫ്റഹു ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ. നബിയെ പറയുക, അല്ലാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും കൊണ്ടാണത്. ഫബിദാലിക ഫലിയഫ്റഹു, അതിനാൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഹുവ ഖൈറു മിമ്മാ യജ്മഊൻ, നിങ്ങൾ ദുനിയാവെ ഒരുക്കി കൂട്ടുന്ന സമ്പത്തിനേക്കാളുമൊക്കെ ഏറ്റവും ഖൈറായ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലുള്ള മുഴുവൻ ഇബാദത്തുകൾ, സാലിഹായ പ്രവർത്തനങ്ങൾ എന്ന് അല്ലാഹു തആല പറയുകയാണ്. ആ ഇബാദത്തുകൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്നവനായിരിക്കും ഒരുവൻ. നുക്കൂനം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സന്തോഷത്തോടുകൂടി സഹാബത്തിന്റെ അരികിലേക്ക് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാണ്, ഖദ് ജാഅകും റമദാൻ, ഇതാ റമദാൻ മാസം നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആരോഗ്യത്തിലും അതുപോലെ ഇബാദത്ത് ചെയ്യാൻ സന്നദ്ധമായ രൂപത്തിലുമായി റമദാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് സഹോദരങ്ങളെ, അത് നിസ്സാരമായ കാര്യമല്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബി ഭാഷയിൽ അങ്ങേയറ്റം സന്തോഷം പ്രകടിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്യങ്ങളാണ് ഉപയോഗിച്ചത്. ഖദ് ജാഅകും റമദാൻ, ഇതാ സഹാബത്തെ നിങ്ങൾക്ക് റമദാൻ എത്തിയിരിക്കുകയാണ്. ഷഹ്റുൻ മുബാറക്, അങ്ങേയറ്റം ബറക്കത്തുള്ള അനുഗ്രഹീതമായ മാസമാകുന്നു അത്. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹ, അല്ലാഹു തആല ആ മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാക്കി. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന വ തുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം വ തുഗല്ലു ഫീഹി ശയാതീൻ. ആ മാസത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ മറ്റു മാസങ്ങളിൽ ഒന്നുമില്ലാത്ത രൂപത്തിൽ മലക്കെ തുറന്നിരിക്കുകയാണ്. നന്മകൾ ചെയ്യാൻ ആളുകൾക്ക് അങ്ങേയറ്റം എളുപ്പമുണ്ടാകുന്ന മാസമാണത്. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. തിന്മകളിലേക്കുള്ള പ്രേരണകൾ അങ്ങേയറ്റം കുറക്കുകയാണ്. വതുഗല്ലു ഫീഹി ശയാതീൻ, മനുഷ്യനെ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന പിശാചുക്കളെ അല്ലാഹു തആല ചങ്ങലക്കിട്ടിരിക്കുന്ന മാസമാണത്. ഫീഹി ലൈലത്തുൽ ഖൈറും മിൻ അൽഫി ശഹർ, ആ മാസത്തിൽ ആ ആയിരം മാസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള ഒരു രാവുണ്ട്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആർക്കാണോ അത് നഷ്ടപ്പെട്ടു പോയത് അവനാണെല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നോമ്പുകാരന്റെ സന്തോഷത്തെ കുറിച്ച് അറിയിക്കുന്നു, ലിസ്സാഹിമി ഫർഹതാൻ യഫ്റഹുഹുമാ, സന്തോഷിക്കാൻ വകയുള്ള രണ്ട് സന്തോഷങ്ങൾ ഓരോ നോമ്പുകാരനുമുണ്ട്. ഇദ അഫ്തറ ഫരിഹ്, അവൻ ഓരോ നോമ്പ് തുറക്കുമ്പോഴും അവന്റെ മനസ്സിൽ സന്തോഷമുണ്ട്, അല്ലാഹുവിന് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം. വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി, നാളെ ഖിയാമത്ത് നാളിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ദുനിയാവിൽ ചെയ്തു വെച്ച ഈ നോമ്പിനെ ആലോചിച്ച്, നോമ്പിന് പ്രതിഫലമായി അല്ലാഹു തആല ഒരുക്കി വെച്ച ആ മഹാ ആ അനുഗ്രഹങ്ങൾ കണ്ടുകൊണ്ട് അവന് സന്തോഷമുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, അതിൻ്റെ മാസം, അതിൻ്റെ സമയങ്ങൾ അത് നമ്മിലേക്ക് അടുക്കുമ്പോൾ അതിയായ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ഒരു മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം, കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, നന്മയുടെ മാസങ്ങളിലേക്ക് വരുമ്പോൾ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോൾ അവന്റെ ഹൃദയത്തിന് സന്തോഷമുണ്ടാകുകയില്ല. കാരണം മുനാഫിക്കുകളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, ഇബാദത്തുകൾ ചെയ്യാനുള്ള അങ്ങേയറ്റം പ്രയാസമായിരിക്കും അവന്റെ ഹൃദയത്തിന്, അവന് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഏതൊരു നന്മയുടെ അവസരവും തന്റെ മുന്നിലേക്ക് തുറന്നു വരുമ്പോൾ പ്രയാസമാണ് ഒരു മുനാഫിക്കിനുണ്ടാകുക. സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിക്കൂടാ. നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് യഥാർത്ഥ രൂപത്തിൽ നോക്കിക്കാണേണ്ടതുണ്ട്. അത് ഈ നന്മ വരുമ്പോൾ അത് സന്തോഷിക്കുന്നുണ്ടോ? നമ്മൾ സന്തോഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു മുസ്ലിം അവന്റെ തിന്മകളിൽ നിന്നും പൂർണ്ണമായി തൗബ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനുഷ്യന്മാരെല്ലാം തന്നെ തിന്മകൾ സംഭവിക്കുന്നവരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പാപ സുരക്ഷിതരായിട്ടുള്ള മനുഷ്യന്മാരില്ല. അവിടുന്ന് പറഞ്ഞു, കുല്ലു ബനി ആദം ഖത്താ, ആദം സന്തതികൾക്കെല്ലാം തന്നെ തെറ്റുകൾ പറ്റുന്നവരാണ്. വഖൈറുൽ ഖത്തായീന തവ്വാബൂൻ, ആ തെറ്റുപറ്റിയവരിൽ നന്മയുള്ളവർ ആ തെറ്റിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്നും തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവനാണ്, അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങുന്നവനാണ്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യത്തിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്നവനാണ്, അതിൽ നന്മയുള്ളവര് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നോക്കൂ, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ മുഅ്മിനീങ്ങളെ, ഓ വിശ്വാസികളെ, നിങ്ങളെല്ലാവരും തന്നെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക, ലഅല്ലകും തുഫ്ലിഹൂൻ, എന്നാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വതആല ഒരടിമ അവന്റെ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്തുകൊണ്ട് മടങ്ങിയാൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നവനാണ് എന്നുള്ളത്. ആ സന്തോഷം എങ്ങനെയാണെന്നുള്ളത് ഉദാഹരണത്തിലൂടെ പറഞ്ഞു തന്നു. ഒരുവൻ അവനിതാ ഒരു മരുഭൂമിയിൽ എത്തിപ്പെടുകയാണ്. ആ മരുഭൂമിയിൽ എത്തിപ്പെട്ടപ്പോൾ അവന്റെ വാഹനവും അവന്റെ വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ വെച്ചിരുന്ന അവന്റെ യാത്ര ചെയ്യേണ്ടതായ വാഹനവും നഷ്ടപ്പെടുകയാണ്. ആ നഷ്ടപ്പെട്ട സമയത്ത് അങ്ങേയറ്റം പ്രയാസം കൊണ്ട് മരണം മുന്നിൽ കാണുന്ന സമയത്ത് അങ്ങനെ അവനൊരുതാ ഒരു തണൽ മരത്തിനടിയിൽ വിശ്രമിക്കുകയാണ്. പെട്ടെന്ന് അവനൊന്ന് വിശ്രമിച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് അവന്റെ മൃഗമിതാ തിരിച്ചു വരികയാണ്. മരണം മുന്നിൽ കാണുന്ന സമയമാണത്. ആ സമയത്ത് ആ മൃഗത്തെ കാണുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം എത്രയാണ്! ആ സന്തോഷം കണ്ട് അള്ളാഹുവിനോട് അവൻ പറയുകയാണ്, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എന്റെ അടിമയാണ്, ഞാനാണ് നിന്റെ റബ്ബ് എന്നുള്ളത് പറയേണ്ടതുപോലും തെറ്റി അവൻ പറയുകയാണ്. ഈ സന്തോഷം കൊണ്ട് അവൻ ഇങ്ങനെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവനെക്കാളും സന്തോഷം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകൾ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അവനിലേക്ക് മടങ്ങുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തിന്മകൾ അതിൽ നിന്നും നമ്മൾ പൂർണ്ണമായി തൗബ ചെയ്യേണ്ടതാണ്. ആ തിന്മകളോട് കൂടിയാണ് നമ്മൾ റമദാനിൽ പ്രവേശിക്കുന്നതെങ്കിൽ ആ റമദാൻ കൊണ്ടുണ്ടാകുന്ന ഉപകാരങ്ങൾ നമ്മുടെ ഹൃദയത്തിന് ലഭിച്ചുകൊള്ളണമെന്നില്ല, നന്മകൾ ചെയ്യാനുള്ള ഉത്സാഹങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. തിന്മകൾ അതങ്ങനെ തുടർന്നു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് എന്തെല്ലാമാണോ തിന്മകൾ ഓരോരുത്തർക്കും അവർക്ക് പറ്റിപ്പോയ തിന്മകൾ, അവർ തുടർന്നു കൊണ്ടിരിക്കുന്ന തിന്മകൾ അവർക്കറിയാവുന്നതാണ്. അതിൽ നിന്നും പൂർണ്ണമായി തൗബ ചെയ്യുക. എങ്ങനെയാണ് സഹോദരങ്ങളെ തിന്മകളിൽ നിന്നും തൗബ ചെയ്യുന്നത്? മൂന്ന് കാര്യങ്ങളാണ് അതിനുള്ളത്. ഒന്നാമതായിട്ടുള്ള കാര്യം, തൗബ ചെയ്യേണ്ടതായ തിന്മയിൽ നിന്നും പൂർണ്ണമായി നമ്മൾ ആദ്യം വിട്ടു നിൽക്കേണ്ടതുണ്ട്. അത് നമ്മൾ ചെയ്തുകൊണ്ട് തൗബ ചെയ്യാൻ പാടില്ല. തിന്മകളിൽ തുടരുകയും തൗബ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മഹാന്മാരായ സഹാബത്ത് പറഞ്ഞതായി കാണാം. അത് റബ്ബിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരാൾ തിന്മ ചെയ്യുന്നു, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു, ആ തിന്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ നിന്നും ഒഴിവാകണമെന്നുള്ള ചിന്ത പോലും അവന്റെ മനസ്സിലില്ല. അത് വലിയ അപകടമാണ്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, പറ്റിപ്പോയ കാര്യത്തിൽ അങ്ങേയറ്റം ഖേദമുണ്ടായിരിക്കേണ്ടതുണ്ട്. കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ, തൗബ ചെയ്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ തെറ്റ് ചെയ്തല്ലോ, റബ്ബിനെ ധിക്കരിച്ചു പോയല്ലോ എന്നുള്ള ഖേദം അവന്റെ മനസ്സിൽ അങ്ങേയറ്റം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ തെറ്റിലേക്ക് പോകുകയില്ല എന്നുള്ള ഉറച്ച തീരുമാനം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉണ്ടാകേണ്ടതായ തൗബയുടെ നിബന്ധനകളിൽ പെട്ടതാണ്. അതുകൊണ്ട് ആ തിന്മകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക. ഇനി നാലാമതൊരു നിബന്ധനയുണ്ട്, അത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിന്മകൾ ചെയ്ത ആളുകൾക്കാണ്. ആരെങ്കിലും ഏതെങ്കിലും വ്യക്തിയുടെ എന്തെങ്കിലും ഒക്കെ ഹക്കുകൾ, അവകാശങ്ങൾ കൈവച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരികെ കൊടുക്കുക എന്നുള്ളത് ആ വിഷയത്തിലുള്ള തൗബയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, റമദാനിന് മുമ്പ് നമ്മുടെ തിന്മകളിൽ നിന്നെല്ലാം തന്നെ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്നും ആത്മാർത്ഥമായിട്ടുള്ള തൗബ ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇഖ്ലാസോട് കൂടിയും അതുപോലെ പൂർണ്ണതയോട് കൂടിയുമുള്ള നോമ്പ് നോൽക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, മൻ സാമ റമദാന ഈമാന വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരാണോ റമദാൻ മാസത്തിൽ ഈമാനോട് കൂടിയും ഇഹ്തിസാബോട് കൂടിയും നോമ്പ് അനുഷ്ഠിക്കുന്നത്, അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, രണ്ട് കാര്യങ്ങൾ ഈമാനോട് കൂടിയായിരിക്കണം നോമ്പെടുക്കേണ്ടത്. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ നോമ്പെടുക്കുന്നത്. ആളുകൾ പറയുന്നത് കൊണ്ടല്ല, ആളുകളുടെ ആക്ഷേപം പറഞ്ഞിട്ടല്ല, വീട്ടുകാർ നിർബന്ധിക്കുന്നത് കൊണ്ടല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കൽപ്പിച്ച കാര്യമാണത്, അത് നിറവേറ്റേണ്ടവനാണ് എന്ന ബാധ്യത അവന്റെ മനസ്സിൽ എന്ന ബോധം അവന്റെ മനസ്സിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇഹ്തിസാബൻ, അല്ലാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിച്ചിട്ടാണ് അവൻ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ആളുകളുടെ പ്രശംസക്കു വേണ്ടിയല്ല, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തരമായ ആ സുഖാനുഭൂതികൾ എനിക്ക് ലഭിക്കണം, അതിനുവേണ്ടി കുറഞ്ഞ സമയം നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്, കുറഞ്ഞ കാലയളവിൽ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന ആ ചിന്ത കൊണ്ടാണ് അവൻ നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒന്നാമതായിട്ടുള്ള കാര്യം ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് അമലുകളിൽ, നോമ്പുകളിൽ പൂർണ്ണത ഉണ്ടാകുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് നോമ്പ് നോറ്റത് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അവിടുന്ന് പറഞ്ഞു, ഖുദു അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്നും ആരാധന കർമ്മങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് ഹജ്ജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. നിസ്കരിച്ചതിന് ശേഷം അവിടുന്ന് സഹാബത്തിനോട് പറഞ്ഞു, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണ് നിസ്കരിച്ചത് അതുപോലെ നിസ്കരിക്കുക. ഇത് കേവലം നിസ്കാരത്തിന്റെയും ഹജ്ജിന്റെയും വിഷയത്തിൽ മാത്രമല്ല, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ ഓരോ ഇബാദത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ചെയ്തു കാണിച്ചു തന്നത് എന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അലംഭാവത്തോടുകൂടി നമുക്ക് തോന്നുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്താൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെന്നില്ല. അതുകൊണ്ട് നോമ്പിന്റെ വിധിവിലക്കുകളെ കുറിച്ച് ഓരോ മുസ്ലിമും പഠിക്കേണ്ടതുണ്ട്. എങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാലാണ് എന്റെ നോമ്പിന് പൂർണ്ണത ഉണ്ടാകുക, എന്തെല്ലാമാണ് എന്റെ നോമ്പിനെ ബാത്തിലാക്കി കളയുന്നത്, എന്തെല്ലാമാണ് എന്റെ നോമ്പിന്റെ പ്രതിഫലത്തെ കുറച്ച് കളയുന്നത്, നോമ്പിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മര്യാദകൾ എന്താണ്, എന്തൊക്കെയാണ് അതിന്റെ മര്യാദകൾ, ഇതെല്ലാം അതിന്റെ സുന്നത്തുകളും ഫർളുകളുമെല്ലാം ഒരു മുസ്ലിം അവൻ പഠിക്കാൻ തയ്യാറാകണം. എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്താൽ നോമ്പ് ബാത്തിലാകുമെന്ന്, എനിക്കറിയില്ലായിരുന്നു എന്ന ഒരു ഒഴിവ് കഴിവ് ഒരാൾക്കും ലഭിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ ഓരോ മുസ്ലിമിനും നിർബന്ധമാക്കിയിരിക്കുന്നു. നിർബന്ധമാക്കിയ കർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള പഠനവും സഹോദരങ്ങളെ നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മൂന്നാമത്തെ കാര്യം, ഇഖ്ലാസോടുകൂടി പൂർണ്ണതയോടുകൂടി നോമ്പ് അനുഷ്ഠിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിശ്ചയിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതെന്താണെന്ന് തിരിച്ചു പറഞ്ഞുകൊണ്ട് ആ ലക്ഷ്യം മറക്കാതെയുള്ള നോമ്പുകൾ നമ്മൾ നിഷ്ഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത് ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അതിന്റെ ലക്ഷ്യവും കൂടി ഉടനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം. ഓ മുഅ്മിനുകളെ, നിങ്ങൾക്കിതാ അല്ലാഹു തആല നോമ്പ് ഫർളാക്കിയിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉമ്മത്തിന് നിർബന്ധമാക്കിയതുപോലെ തന്നെ. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളിൽ നിങ്ങൾ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം മുത്തഖീങ്ങളുടെ അമലുകൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. മുത്തഖീങ്ങളായ ആളുകളാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് നിങ്ങൾ മുത്തഖീങ്ങളാകാൻ, തഖ്വയുള്ള ആളുകളാകാൻ, അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു തആല റമദാൻ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. എങ്ങനെയാണ് സഹോദരങ്ങളെ, നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ എന്ന് പറയുന്ന മഹത്തായ ഗുണം നമ്മെ പഠിപ്പിക്കുന്നത്? എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവന്റെ വെളിച്ചത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്യണം. അല്ലാഹുവിനുള്ള കൽപ്പനകൾ അത് പൂർണ്ണമായി നമ്മൾ പാലിക്കണം. അല്ലാഹു വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ അത് പൂർണ്ണമായി നമ്മൾ ഉപേക്ഷിക്കണം. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ എങ്ങനെയാണ് നമ്മെ അത് പരിശീലിപ്പിക്കുന്നത് എന്ന് നോക്കൂ. ഇതാ നോമ്പിന്റെ പകലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പല്ലാത്ത സമയത്ത് നമുക്ക് അനുവദിച്ചു തന്ന കാര്യങ്ങൾ പോലും നോമ്പിന്റെ പകലുകളിൽ നമ്മൾ ഉപേക്ഷിക്കുകയാണ്. ആരും കാണാത്ത ഇരുട്ടറകളിൽ ചെന്നാൽ പോലും, ആരുമില്ലാത്ത വീടകങ്ങളിൽ ചെന്നാൽ പോലും ആരും നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്യാറില്ല. ഭക്ഷണം കഴിക്കാറില്ല, വെള്ളം കുടിക്കാറില്ല, തൻ്റെ അനുവദിക്കപ്പെട്ട തൻ്റെ ഭാര്യയുമായി ഇണചേരാറില്ല. അവനറിയാം ഇതൊക്കെ ചെയ്താൽ എൻ്റെ നോമ്പിനെ ബാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാണും. ആരും കണ്ടിട്ടില്ലെങ്കിലും എന്റെ നോമ്പ് ബാത്തിലായി പോകും എന്ന് കൃത്യമായി തിരിച്ചറിയുകയാണ്. അങ്ങനെ തഖ്വയുടെ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കപ്പെട്ട കാര്യങ്ങളിലെ കൂടെ തന്നെ പഠിപ്പിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ, ആ നോമ്പിന് ശേഷം ഒരുവന് അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? ആ നോമ്പിന്റെ പകലിൽ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല നോമ്പ് കഴിഞ്ഞാലും നമ്മെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ നോമ്പിന്റെ പകലുകളിൽ നമ്മെ നിരന്തരം വീക്ഷിച്ചിരിക്കുന്ന റബ്ബിന്റെ വീക്ഷണം അത് മുഴുവൻ സമയത്തും നമ്മിലേക്കുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹറാമായ എത്രയോ കാര്യങ്ങൾ ആളുകൾക്ക് നോമ്പിന്റെ പകൽ ഒഴിവാക്കുന്നുണ്ട്. അവർക്കൊരിക്കലും ഒഴിവാക്കാൻ സാധിക്കുകയില്ല എന്നവർ തറപ്പിച്ചു പറഞ്ഞ പല കാര്യങ്ങളും നോമ്പിന്റെ പകൽ പലരും ഒഴിവാക്കുന്നുണ്ട്. ഫജറു മുതൽ മഗ്രിബ് വരെയുള്ള സമയത്ത് സിഗരറ്റിനടിമപ്പെട്ട, ആ ഹറാമിനടിമപ്പെട്ട പല ആളുകളും അത് ഉപേക്ഷിക്കുന്നുണ്ട്. കാരണം അവനറിയാം ഞാൻ രഹസ്യമായി ഒന്ന് ടോയ്ലറ്റിൽ വെച്ചത് വലിച്ചാൽ പോലും എന്റെ നോമ്പ് മുറിയുമെന്നുള്ള ബോധ്യം അവനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പഠിപ്പിക്കുകയാണ് നിനക്കിത് ഉപേക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷെ സഹോദരങ്ങളെ, എത്ര ആളുകൾക്ക് തന്റെ ജീവിതത്തിൽ നിന്നും അത്തരത്തിലുള്ള ഹറാമുകൾ മുഴുവനും എന്നേക്കുമായി ഉപേക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സാധിക്കുന്നവരാണ് റമദാൻ എന്ന റമദാൻ മാസത്തിലൂടെ തഖ്വ നേടിയെടുത്തവർ. കേവലം റമദാനിൽ മാത്രം ഹറാമാക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും റമദാൻ കഴിയുമ്പോൾ വീണ്ടും ഹറാമുകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ റമദാനിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയിട്ടില്ല. ഇനി അതുപോലെ തന്നെ പുണ്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, അല്ലാഹു നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിലാകട്ടെ, പലരും റമദാനിൽ ഉത്സാഹം കാണിക്കാറുണ്ട്. മറ്റു മാസങ്ങളിലില്ലാത്ത അത്രയും ആളുകൾ റമദാൻ മാസത്തിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പുരുഷന്മാർ മസ്ജിദുകളിലേക്ക് എത്താറുണ്ട്, പ്രത്യേകിച്ചും ഫജ്ർ പോലെയുള്ള നിസ്കാരങ്ങൾ. എന്നാൽ സഹോദരങ്ങളെ, അത് കേവലം റമദാനിൽ മാത്രം അള്ളാഹു നമുക്ക് കൽപ്പിച്ച കാര്യമല്ലല്ലോ. ബാങ്ക് കേൾക്കുന്ന ഓരോ മുസ്ലിമിനും പുരുഷന് മസ്ജിദിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അവന് ഒഴിവ് കഴിവില്ല. വീടുകളിൽ നിന്നും അങ്ങനെ സ്ത്രീകളെപ്പോലെ നിസ്കരിക്കാൻ അവന് ഒഴിവ് കഴിവില്ല. മസ്ജിദിലേക്ക് എത്തേണ്ടവരാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ടാണ് നീ റമദാനിൽ നിർവഹിച്ചിട്ടുള്ളത് എങ്കിൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന് ശേഷവും നിന്റെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് സഹോദരങ്ങളെ നമുക്കത് ഉപേക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. ആ നന്മകളും തിന്മകളും അത് കേവലം റമദാനിലേക്ക് മാത്രമല്ല, മറിച്ച് റമദാനിന് ശേഷവും അല്ലാഹുവിനെ ഭയപ്പെടാൻ സാധിക്കേണ്ടതുണ്ട്. സലഫുകളിൽപ്പെട്ട ഒരാളോട് ഒരു വ്യക്തി വന്ന് പറയുകയുണ്ടായി, ഒരാളെ കുറിച്ച് ചോദിക്കുകയുണ്ടായി, ഈ വ്യക്തി റമദാനിൽ അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അപ്പടി ചെയ്യുന്നുണ്ട്, എല്ലാ വാജിബായ കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ട്, പക്ഷെ അവൻ റമദാൻ കഴിയുന്ന മുറക്ക് അതെല്ലാം ഉപേക്ഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബിസൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ. എത്ര മോശം ആളുകളാണ്! റമളാനിലല്ലാതെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവർ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ തിരിച്ചറിയുന്നത് കേവലം റമളാനിലായി പോകുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അങ്ങനെ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങളിൽ ഉപേക്ഷ വരുത്തിയ ആളുകൾ അത് നിർവഹിക്കാൻ റമളാൻ വരെ കാത്തു നിൽക്കരുത്. ഇതാ റമളാനിന് മുമ്പുള്ള ഈ സമയത്ത് തന്നെ തുടങ്ങൂ. ജമാഅത്ത് നിസ്കാരത്തിന് കൃത്യമായി എത്താത്ത ആളുകൾ മസ്ജിദുകളിലേക്ക് കുതിക്കൂ. റമളാനിന്റെ ഒന്നാം റമളാനിന്റെ സുബഹിക്കല്ല നമ്മൾ ആദ്യമായി മസ്ജിദിലേക്ക് പ്രവേശിക്കേണ്ടത്. അത് റമളാനോടുകൂടി അവസാനിക്കാനും പാടില്ല. നമ്മൾ ആ നിർബന്ധ കാര്യം അതിലേക്ക് മുന്നേറൂ. അതുപോലെ തന്നെ ഹറാമായ കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ റമളാനിൽ ഉപേക്ഷിക്കാം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, ആ റമളാനിന് മുമ്പും നമുക്കതിന് സാധിക്കേണ്ടതുണ്ട്. എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ഹൃദയത്തിന് നൽകുന്നതായിരിക്കും. അള്ളാഹു അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക് നൽകുകയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, റമളാനിൽ ഒരുങ്ങേണ്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം, ഓരോരുത്തരും അവരുടെ ഹൃദയങ്ങൾ പകയും വിദ്വേഷവും അതുപോലെ തന്നെ അനൈക്യവും കൊണ്ട് നിറച്ചിട്ടുണ്ട് എങ്കിൽ അതെല്ലാം അവിടെ നിന്ന് നീക്കിക്കളയുക എന്നുള്ളതാണ്. കേവലം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റി നിൽക്കുന്ന ആളുകൾ, പരസ്പരം കണ്ടാൽ പോലും മിണ്ടാത്ത സഹോദരങ്ങൾ, സ്വന്തം വാപ്പയോടും ഉമ്മയോടും പോലും മിണ്ടാതിരിക്കുന്ന ആളുകൾ, സ്വന്തം അയൽവാസിയോട് പിണക്കത്തിലും അതുപോലെ തന്നെ അങ്ങേയറ്റം കടുത്ത പകയിലും ശത്രുതയിലും കഴിഞ്ഞുകൂടുന്ന ആളുകൾ, സഹോദരങ്ങളെ, യാതൊരു കാര്യവുമില്ലാതെ കേവലം ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം ബന്ധങ്ങൾ തെറ്റിച്ചിട്ടുള്ള ആളുകൾ, അവർ ശ്രദ്ധിക്കുക. റമളാനിന് മുമ്പ് അവന്റെ ഹൃദയത്തെ നന്നാക്കുക. ഇത്തരം അവൻ ചെയ്തിരിക്കുന്ന തിന്മകൾ പലപ്പോഴും തിന്മകൾ ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ അവൻ ഓർക്കാറ് പോലുമില്ല. അതുകൊണ്ട് പണ്ഡിതന്മാരത് പ്രത്യേകം എടുത്തു പറയുകയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരുന്ന, ഓരോ ദിവസവും നരകത്തിൽ നിന്നും ആളുകളെ കൂട്ടം കൂട്ടമായി രക്ഷപ്പെടുത്തുന്ന മാസമാണ് റമളാൻ എന്നുള്ളത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഹൃദയത്തിൽ പകയും വിദ്വേഷവുമായി ചിലപ്പോഴെല്ലാം ദീനിന്റെ പേരിലാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള അനൈക്യങ്ങളെല്ലാം തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നമുക്ക് കിട്ടുന്നതിൽ നിന്നും തടസ്സമുണ്ടായേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നമ്മുടെയുള്ള ബന്ധങ്ങൾ അനാവശ്യമായി തെറ്റി നിൽക്കുന്ന തർക്കങ്ങൾ അത് ഉപേക്ഷിച്ചുകൊണ്ട് ആളുകൾ പരസ്പരം നന്നാകുക. ഇത് വളരെയധികം ഗൗരവമുള്ള കാര്യമാണ്. ആറാമത്തെ കാര്യം സഹോദരങ്ങളെ, റമളാൻ നമുക്കറിയാവുന്നതുപോലെ തന്നെ ദുആയുടെ മാസമാണ്. അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യേണ്ട മാസമാണ്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ വിധിവിലക്കുകൾ പറയുന്ന ആയത്തുകൾക്കിടയിൽ അതിനിടയിൽ ഒരായത്തായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ചത് കാണാം. പണ്ഡിതന്മാർ പറയുകയാണ് അതിന്റെ ഹിക്മത്ത് ആ ആയത്തിന് മുമ്പ് റമളാനിനെ കുറിച്ചുള്ള വിധിവിലക്കുകളാണ്, ആ ആയത്തിന് ശേഷവും റമളാനിനെ കുറിച്ചുള്ള വിധിവിലക്കുകളാണ്. ഇത് കേവലം സാന്ദർഭികമായി വന്നതല്ല, മറിച്ച് റമളാൻ മാസം ധാരാളമായി ദുആ അധികരിപ്പിക്കേണ്ട മാസമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ മാസത്തിൽ അല്ലാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സമ്പാദ്യം ഹറാമിൽ നിന്നും മുക്തമായിരിക്കണം എന്ന കാര്യം നമ്മൾ വിസ്മരിച്ചു പോകാൻ പാടില്ല. ഹറാമായ സമ്പത്ത് നമ്മുടെ അക്കൗണ്ടുകളിൽ ഉണ്ട് എങ്കിൽ, ഹറാമായ സമ്പത്ത് നമ്മൾ നേടിയെടുത്തതുണ്ട് എങ്കിൽ അതിൽ നിന്നും കൂടി തൗബ ചെയ്തുകൊണ്ട് അതെല്ലാം നമ്മൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതല്ല എങ്കിൽ അല്ലാഹു തആല ധാരാളമായി ദുആകൾക്ക് ഉത്തരം കിട്ടുന്ന ഈ മാസത്തിൽ നമ്മൾ കൈകൾ ഉയർത്തി ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ദുആ ചെയ്തിട്ടും അള്ളാഹു ഒരുപക്ഷെ നമ്മളെ പരിഗണിക്കുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അത്തരം ഹറാമായിട്ടുള്ള മുഴുവൻ സമ്പാദ്യങ്ങളിൽ നിന്നും നമ്മൾ തൗബ ചെയ്ത് മാറി നിൽക്കുക എന്ന കാര്യമാണ്. ഏഴാമതായിട്ടുള്ള കാര്യം സഹോദരങ്ങളെ, നന്മകൾ റമളാനിൽ അധികരിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ കേവലം മനസ്സിൽ ആഗ്രഹങ്ങൾ വെച്ചതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് ആ നന്മകൾ ചെയ്യാനുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കേണ്ടതുണ്ട്. എനിക്ക് എന്തെല്ലാം നന്മകൾ ഓരോ ദിവസവും ചെയ്യാൻ സാധിക്കും, ഇപ്പോൾ തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നമ്മുടെ മനസ്സിൽ തയ്യാറാക്കുക. എങ്ങനെയാണ് ഞാൻ എപ്പോഴാണ് റമളാനിൽ ഞാൻ ഖുർആൻ പാരായണം ചെയ്യുക, ഒരു ദിവസം എനിക്ക് എത്ര ജുസ്ഖ് വരെ പാരായണം ചെയ്യണം, ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുക സഹോദരങ്ങളെ. അതല്ലാതെ റമദാൻ ആകുമ്പോൾ ഒന്ന് മുസഹഫ് എടുത്ത് തോന്നുന്നത് പോലെ എത്രയെങ്കിലൊക്കെ ഓതി റമദാൻ കഴിയുമ്പോൾ ഒരു ഖത്മ പോലും പൂർത്തിയാക്കാതെ അങ്ങനെ അലസമായിട്ടുള്ള റമദാനായി പോകാൻ പാടില്ല. മറിച്ച് ആ റമദാൻ എത്തുന്നതിന് മുമ്പ് ഓരോരുത്തരും ചിന്തിക്കുക, എനിക്കൊരു 10 ദിവസം കൊണ്ട് ഖത്മ പൂർത്തിയാക്കണം, ഒരു 3 ജുസ്എങ്കിലും ഓതണം, എനിക്ക് ഫജറിന് ശേഷം ഓതാം, എനിക്ക് അസറിന് ശേഷം ഓതാം, ജോലിയുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങൾ തയ്യാറാക്കി അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറാക്കുകൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. റമദാനിൽ കൊടുക്കുന്ന സദഖകൾക്ക് അങ്ങേയറ്റം പുണ്യമുണ്ട്, അതിനുവേണ്ടി പ്രത്യേകമായി എടുത്തുവെച്ചുകൊണ്ട് അങ്ങനെയുള്ള നന്മകൾ സഹോദരങ്ങളെ അത് നമ്മൾ കരുതിയിരിക്കുക. അതല്ലാതെ കേവലം റമദാൻ അത് ഭക്ഷണവും വെള്ളവും മാത്രം ഒഴിവാക്കി അലസമായി നമ്മിൽ നിന്നും കടന്നു പോകുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ റമദാൻ ഒരു അതിഥിയാണ്, ആ അതിഥി ഏറ്റവും നല്ല മര്യാദയിൽ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്, അതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്. അത് ആ മാസത്തിൽ അങ്ങേയറ്റം ഇബാദത്തുകളിൽ മുഴുകിക്കൊണ്ടാണ്. അതല്ലാതെ കേവലം മറ്റു മാസങ്ങളെ പോലെ തന്നെ റമദാനിനെ കാണുന്ന ചില ആളുകളുണ്ട്, അവരുടെ ഇബാദത്തുകളിൽ ഒന്നും വർദ്ധിക്കുകയില്ല. ഇനി ചിലർ കേവലം ചെറിയ രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അങ്ങനെ ഭക്ഷണവും വെള്ളവും മാത്രം ഒഴിവാക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ചിന്തിച്ചുകൊണ്ട് റമദാനിൽ നോക്കിക്കാണുന്നവരുണ്ട്. മുൻഗാമികൾ പറഞ്ഞതായി കാണാം, റമദാനിൽ അല്ലെങ്കിൽ നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യവും ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക എന്നുള്ളതാണ്. എന്നാൽ പല സഹോദരങ്ങളും അവർ ധരിച്ചിരിക്കുന്നത് കേവലം ഭക്ഷണവും വെള്ളവും ഒഴിവാക്കുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന വലിയ പ്രവൃത്തിയാണെന്നാണ്. എന്നിട്ടോ ആ ബാക്കിയുള്ള സമയങ്ങളിൽ പട്ടിണി കടന്നുകൊണ്ട് പല ഹറാമായ കാര്യങ്ങളിൽ പോലും ടൈം പാസ് കണ്ടെത്തുന്ന ആളുകളെ കാണാം. ഇതാ റമദാനായാൽ സമയം കൊല്ലാനാണെന്ന് പറഞ്ഞുകൊണ്ട് പല രൂപത്തിലുള്ള കളികൾ പ്ലാൻ ചെയ്യുന്ന ആളുകൾ, പല രൂപത്തിലുള്ള സിനിമകൾ കാണുന്നത് പോലും സഹോദരങ്ങളെ ചിലർ റമദാനിന്റെ പകലുകളിലാണ്. സമയം പോകണമത്രേ സഹോദരങ്ങളെ, അങ്ങനെയാകാൻ പാടില്ല. റമദാനിൽ മറിച്ച് നന്മകൾ വാരിക്കൂട്ടാനുള്ള മാസമാണ്. അതുകൊണ്ട് ഓരോരുത്തർക്കും പല രൂപത്തിലുള്ള നന്മകളെ കുറിച്ച് ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അതിനുവേണ്ടി തയ്യാറാകുക. അതിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ ആ റമദാനിന്റെ നിമിഷങ്ങളെ പാഴാക്കി കളയാതിരിക്കാൻ. ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ റമദാനിന് ശേഷം നമുക്ക് ഈദ് കടന്നു വരും, ആ ഈദിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് ചെയ്യാം. നമുക്കറിയാം നമ്മളെല്ലാവരും കുട്ടികൾക്കും അതുപോലെയുള്ള കുടുംബങ്ങൾക്കും വേണ്ടി വസ്ത്രവും മറ്റുമൊക്കെ വാങ്ങാറുണ്ട് പലരും. റമദാൻ മാസമായാൽ അതിൻ്റെ പകൽ ഒന്നല്ല, ഒരുപാട് ദിവസങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ആ പെരുന്നാളിന്റെ വസ്ത്രം വാങ്ങാനാണ് സഹോദരങ്ങളെ. അങ്ങനെ എത്ര എത്ര സമയങ്ങളാണ് അങ്ങാടിയിൽ അവർ ചെലവഴിക്കുന്നത്. റമദാനിന്റെ ഒരു നിമിഷം അതിനു തുല്യമായിട്ട് ഒരു നിമിഷം മറ്റു ദിവസങ്ങളിൽ കിട്ടുകയില്ല. അതുകൊണ്ട് അതുപോലെയല്ല മറ്റു ദിവസങ്ങളിലെ നിമിഷങ്ങൾ. അതുകൊണ്ട് റമദാനിന്റെ നിമിഷങ്ങൾ അത് പാഴാക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് അപ്പോഴേക്ക് എടുക്കേണ്ടതായ വസ്ത്രങ്ങളും മറ്റു കാര്യങ്ങളുമെല്ലാം തന്നെ നേരത്തെ കൂട്ടി തയ്യാറാക്കി എടുത്തു വച്ചാൽ റമദാനിന്റെ സമയം കൂടുതൽ ഇബാദത്തിനും കൂടുതൽ ദിക്റിനും നമുക്ക് ഉപയോഗപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു, ഏറ്റവും നല്ല നോമ്പുകാരൻ ആരാണെന്ന് ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ദിക്റ, അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി ദിക്ര ചെയ്യുന്നവരാണെന്നാണ്. ഏതൊരു ഇബാദത്തും അങ്ങനെയാണ്. ഏറ്റവും നല്ല നിസ്കാരം, ഏറ്റവും നല്ല നിസ്കരിക്കുന്നവൻ അല്ലാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി ദിക്ര ചെയ്യുന്നവനാണ്. ഏറ്റവും നല്ല നോമ്പും അങ്ങനെ തന്നെയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഗഫ്ലത്തിലായി അശ്രദ്ധയിലായി പാഴാക്കി കളയുന്ന നോമ്പാകാൻ പാടില്ല. അല്ലാഹുവിനെ നന്നായി ദിക്ര ചെയ്യുന്ന, നാവുകൊണ്ടും കൽബുകൊണ്ടും ഒക്കെ ദിക്ര ചെയ്യുന്നതായ നോമ്പായിരിക്കണം നമ്മുടേത്. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടും ആഫിയത്തോടും കൂടി ഈ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, اللهم بلغنا رمضان ونحن في صحة وعافية. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم يا مقلب القلوب ثبت قلوبنا على دينك, ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم يا مقلب القلوب ثبت قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم, وصلى الله على نبينا محمد وعلى آله وصحبه وسلم.